നമ്മൾ വല്ലാതെ ഒന്ന് കൗതുകപ്പെടുത്തുന്ന ഒരു പാസേജാണിത്. ക്രിസ്തു മൊട്ട് ഇത്ര അടുത്ത് നിന്നൊരു മനുഷ്യൻ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കാതിരുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് തന്റെ ഉടലിലെ മുള്ളിനെ കുറിച്ചാണ്. തോൺ ഇൻ മൈ ഫ്ലാഷ്. ഇതെടുത്തു മാറ്റപ്പെടുന്നില്ല, മറിച്ച് ദൈവം പറയുന്നു, ആ മുള്ള അവിടെ ഇരുന്ന് കൊള്ളട്ടെ, നിനക്കെന്റെ കൃപ മതി. കുറച്ച് ചിന്തയുടെ വെളിച്ചം നമുക്ക് ഈ ഭാഗം തരുന്നുണ്ട്. എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ദൈവം ചില മുള്ളുകൾ എടുത്തു മാറ്റുന്നില്ല, എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും. പക്ഷേ ഈ മുള്ളുകളെ അതിജീവിക്കാനുള്ള കൃപ അവൻ നമുക്ക് തരുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മുള്ളന്ത് എന്നതിനെ കുറിച്ച് അന്നു തൊട്ടിന്നോളം ഒത്തിരി തർക്കങ്ങളുണ്ട്. ചിലർ പറയുന്നു പൗലോസ് അപ്പോസ്തലന് അപസ്മാരം എന്ന് പറയുന്ന രോഗമുണ്ടായിരുന്നു, ഇതായിരുന്നു ഈ മനുഷ്യന്റെ ഉടലിന്റെ മുള്ള എന്ന് പറയുക, ശാരീരിക രോഗങ്ങള്. മറ്റു ചിലർ പറയുന്ന അതല്ല, ഈ മനുഷ്യനുള്ളിൽ കൊണ്ട് നടന്നിരുന്ന ഏതൊക്കെയോ പ്രശ്നങ്ങള്, ഉടലിന്റെ ആസക്തികള്, അധികാരത്തോടുള്ള താല്പര്യങ്ങള്, താൻ ആരുമല്ല എന്നുള്ള തോന്നല്, ഇങ്ങനെയുള്ള ഏതൊക്കെയോ സൈക്കിക് പ്രശ്നങ്ങളായിരുന്നു ഈ മനുഷ്യന്റെ ഉടലിലെ മുള്ള. എന്തുമാവട്ടെ, പൗലോസ് അപ്പോസ്തലന്റെ മുള്ള എന്തുമാവട്ടെ, പക്ഷേ ഇത് നമുക്കൊരു പാഠം തരുന്നുണ്ട്. ചില കാലങ്ങളില് ചില വേളകളില് ചില മുള്ളുകള് ദൈവം അനുവദിക്കുകയാണ്, ചില മുള്ളുകള് ദൈവം അനുവദിക്കുകയാണ്. എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും എടുത്തു മാറ്റാത്ത മുള്ളുകൾ, എന്നിട്ട് അവൻ പറയുന്നു, നിനക്ക് എന്റെ കൃപ മതി. ഉള്ളിൽ മുള്ളുകൊണ്ട് നടക്കുന്നവരൊക്കെ മനസ്സിലോർമ്മിക്കണം, ഈ മുള്ളുകളെ ബാലൻസ് ചെയ്യാനുള്ള കൃപയുണ്ടോ എന്ന്. മുള്ളുണ്ടായിരിക്കുകയും കൃപയില്ലാതെ പോകുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യന് താളം തെറ്റുക. മുള്ളിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് അത്രയും ഇന്റൻസിറ്റിയുള്ള കൃപയും കൂടെ ഉണ്ടാവണം. ഈ മുള്ള അവിടെ ഇരുന്ന് കൊള്ളട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രൂശ് രൂപത്തിന് മുമ്പിൽ എന്തുകൊണ്ട് പൊട്ടിക്കരയുന്ന എല്ലാവരും സൗഖ്യപ്പെടണമെന്നില്ല. മേ ബി യു ആർ ഹീൽഡ്. ദൈവം നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ. ഒരു മുറിവുകളെയും എല്ലാ മുറിവുകളെയും തിരുമുറിവുകളാക്കി മാറ്റാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു മനുഷ്യൻ, വളരെ കുറഞ്ഞ ശമ്പളമേ ഉള്ളൂ ഈ മനുഷ്യന്, എന്നിട്ടും തന്റെ മക്കൾക്ക് ഈ മനുഷ്യൻ ഏറ്റവും സ്പെൻഡറായിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. ഈ മനുഷ്യന്റെ ഭാര്യ ഇതിന്റെ പേരിൽ ഇയാളോട് കലഹിക്കുന്ന പോലുമുണ്ട്. ഇയാൾ ഇയാളുടെ ഭാര്യയോട് പറഞ്ഞു, നിനക്കറിയാമോ, യൂണിഫോം പിഞ്ചിയത് എന്നതിന്റെ പേരില്, തുന്നിക്കീറിയത് എന്നതിന്റെ പേരില് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒറ്റ ഉടുപ്പുള്ള കുട്ടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് ഇന്ന് എന്തൊക്കെ സഹിച്ചാലും ഞാൻ എന്റെ മക്കൾക്ക് നിറയെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും. ഒരു ചെറിയ അടയാളം മാത്രമായിട്ട് നടക്കുക. എങ്ങനെ ഒരു മനുഷ്യൻ തനിക്ക് ലഭിച്ച നെഗറ്റീവായ അനുഭവങ്ങളെ മറ്റാർക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ അവയൊക്കെ തിരുമുറിവുകളാക്കി മാറ്റുക എന്നുള്ളത്. ഇത്തരമൊരു അനുഭവം ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ശാഠ്യമുണ്ട്, സമാനമായ അനുഭവം ഭൂമിയിലെ ഒരു കൊച്ചു കുഞ്ഞിന് പോലും ഞാൻ കൊടുക്കുകയില്ല. ഇത്തരം ചില ദുശാഠ്യങ്ങള് ആത്മീയതയിൽ നിങ്ങളുടെ മൂലധനമാവട്ടെ. ഞാൻ പറഞ്ഞു, ജീവിതാഹ്ലാദത്തിന് മൂന്ന് കാര്യങ്ങൾ: ഒന്ന് സ്വയം പൊറുക്കാൻ കഴിയുക, രണ്ട് അപരനോട് പൊറുക്കാൻ കഴിയുക, മൂന്ന് ഈശ്വരനോട്. നമുക്ക് ഈശ്വരനോട് കൂടി പൊറുക്കുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. സഹനം എന്നൊരു തലക്കെട്ടില് അജിത് കൌർ എന്ന് പറയുന്ന പഞ്ചാബി എഴുത്തുകാരിയുണ്ട്. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാണിത്. ഇവരുടെ മുഴുവൻ സ്വപ്നം എന്ന് പറയുന്ന കാൻഡി എന്ന് പറയുന്ന കൊച്ചുമകളാണ്. ഇവളെ വളർത്തി വലുതാക്കി ഇവളെ പാരീസിലെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിട്ട് അയച്ചു. ഒരു ദിവസം പാരീസിൽ നിന്ന് അജിത്തിന് ഒരു മെസ്സേജ് കിട്ടുന്നു, കാൻഡി പൊള്ളലേറ്റ് ഹോസ്പിറ്റലിലാണ്, ഉടനെ എത്തുക. അജിത്ത് സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് പാരീസിലേക്ക് ഫ്ലൈറ്റ് കയറി ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു, നിങ്ങളെ കാണിക്കുവാൻ നിർവാഹമില്ല, നിങ്ങൾക്ക് താങ്ങാനാവില്ല. എന്നിട്ട് മകളെ കാണിക്കാൻ പോലും അനുവദിച്ചില്ല. എന്നിട്ട് ഇന്റർകോമിലൂടെ മകൾക്ക് അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ മകളെ അതിനനുവദിച്ചു. മകളോട് അമ്മയോട് പതിഞ്ഞ ശബ്ദത്തിൽ മകൾ ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ആരെയും വേദനിപ്പിച്ചിട്ടില്ലാത്ത എന്നെ ദൈവങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? ആരെയും വേദനിപ്പിച്ചിട്ടില്ലാത്ത എന്നെ ദൈവങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? ഇത് കാൻഡിയുടെ അവസാനത്തെ മൊഴികളായിരുന്നു. ഇത് തന്റെ ആത്മകഥയില് താവളമില്ലാത്തവരെന്ന് പറയുന്ന ആത്മകഥയിൽ എഴുതിയിട്ട് അജിത്ത് പിന്നെയും ആ വരികൾ ആവർത്തിക്കുന്നു. ദൈവമേ, ആരെയും വേദനിപ്പിക്കാത്ത എന്റെ കുഞ്ഞിനെ ദൈവങ്ങൾ വേട്ടയാടിയതെന്തിന്? മറ്റൊന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ടിരുന്ന ഒരു സുവിശേഷ പ്രഘോഷകൻ. ഈ മനുഷ്യന്റെ നാവില് ഒരു തടിപ്പ് പ്രത്യക്ഷപ്പെടുന്നു, അൾസറാണെന്ന് വിചാരിക്കുന്നു, ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാകുന്നു ക്യാൻസറിന്റെ ആരംഭമാണ്. ഈ മനുഷ്യൻ കണ്ണീരോടുകൂടി ചോദിക്കുന്നു, ഈ നാവ് കൊണ്ട് ഞാൻ ആരെയും ശാസിച്ചിട്ടില്ല, ഈ നാവ് കൊണ്ട് ഞാൻ ആരെയും ശപിച്ചിട്ടില്ല, ഈ നാവ് കൊണ്ട് ഞാൻ സ്തോത്രഗീതം മാത്രമാണ് ആലപിച്ചിട്ടുള്ളത്, ഈ നാവ് കൊണ്ട് ഞാൻ രക്ഷ മാത്രമാണ് പ്രഘോഷിച്ചിട്ടുള്ളത്. സ്തോത്രഗീതങ്ങൾ ആലപിക്കുകയും രക്ഷ പ്രഘോഷിക്കുകയും ചെയ്ത എന്റെ നാവിന് വന്ന ഈ ദുരന്തത്തിന് ദൈവത്തിന് എന്തുത്തരമുണ്ടാവും? സ്തോത്രഗീതങ്ങൾ ആലപിക്കുകയും രക്ഷ പ്രഘോഷിക്കുകയും ചെയ്ത എന്റെ നാവിന്. വല്ലാത്തൊരു സമസ്യയാണിത്. ഞാൻ ആദ്യം തൊട്ടേ പറയുന്നു, നമ്മൾ തെറ്റ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ശക്തിയാൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ലോജിക് ഉണ്ട്. റിയാക്ഷൻ ഇറ്റ്സ് ഓൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന കുട്ടികളുടെ ഫിസിക്സിന്റെ ഫസ്റ്റ് തന്ത്രം ഇതല്ല. ആരെയും വേദനിപ്പിക്കാത്ത നന്മ നിറഞ്ഞ മനുഷ്യർക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് എന്താണ് പോലുള്ള ആശ്രമത്തിനടുത്ത് ഒരു ഡോക്ടറുണ്ട്. നന്മ ചെയ്യാൻ വേണ്ടി മാത്രം ഈ മനുഷ്യൻ കരം ഉയർത്തിയിട്ടുള്ളൂ. ഫീസ് വാങ്ങാറില്ല. തനിക്ക് ലഭിക്കുന്ന സാമ്പിൾ ടാബ്ലറ്റ്സ് ഒക്കെ വെറുതെ കൊടുക്കും. ഏത് രാത്രി വിളിച്ചാലും ആളുകളുടെ കൂടെ പോകും. എന്നിട്ട് അതേ മനുഷ്യന്റെ നന്മ ചെയ്ത അതേ കരങ്ങൾ തളർന്നു പോയത് എന്തുകൊണ്ട്? ഒത്തിരി ഹൃദയ നന്മയുള്ള റിട്ടയർഡ് ടീച്ചർ അവിടെ ഉണ്ട്. ഇവരുടെ മകൻ 12 ക്ലാസ്സിൽ വെച്ച് തന്നെ ഡ്രഗിന് അഡിക്റ്റ് ആയത് എന്തുകൊണ്ട്? മനുഷ്യന് വിശദീകരിക്കാനാവാത്ത വല്ലാത്തൊരു സമസ്യയാണിത്. നന്മ ചെയ്യുന്നവർക്ക് സംഭവിക്കുന്ന ദുരന്തം. ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ട്, ഹൈന്ദവനായ ഈ സുഹൃത്ത്. നമ്മുടെ കാലങ്ങളിൽ അന്യമായിട്ട് പോകുന്ന ഗുഡ്നസ് മുഴുവൻ കൊണ്ട് നടക്കുന്ന സുഹൃത്തും അവന്റെ ഭാര്യയും. ഇവർക്ക് ജനിച്ച കുട്ടി മെന്റൽ റിട്ടയർഡ് ആയിപ്പോയതിന്റെ പൊരുളെന്താണ്? ആദ്യ തൊട്ടേ മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയ സമസ്യയാണ് ഈ നന്മ ചെയ്യുന്നവരുടെ സഹനം എന്ന് പറയുക. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള ഒരു മുക്തകമുണ്ട്, ഒരു കുഞ്ഞു കവിത. ഒരു വണ്ട് താമരപ്പൂവിൽ വന്ന് തേൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സന്ധ്യയായി. സന്ധ്യയാകുമ്പോൾ നമുക്കറിയാം താമരയുടെ കൂമ്പുകൾ, ഈ ഇതളുകൾ കൂമ്പും. വണ്ട് താമരക്കുള്ളിലായി. താമര പറഞ്ഞു, ഇനി ഞാൻ വിരിയണമെങ്കിൽ നാളെ പ്രഭാതമാകും, അതുകൊണ്ട് എന്റെ ദളങ്ങളെ അറത്തുകൊണ്ട് നീ പറന്നു പോയിക്കൊള്ളുക. വണ്ട് പറഞ്ഞു, പാടില്ല, നീ എനിക്ക് തേനൂട്ടിയതാണ്, നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണ്ട. അപ്പോൾ എന്നെ വേദനിപ്പിച്ചുകൊണ്ട് പറന്നു പോകാൻ ആവശ്യപ്പെടുന്ന താമരയും നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്ക് പറന്നു പോകണ്ട എന്ന് പറയുന്ന വണ്ടും നന്മയുടെ പ്രതീകങ്ങളാണ്. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി വന്നൊരു ആന രണ്ടിനെയും കൂടി വിഴുങ്ങി. ചെറുപ്പത്തിൽ പഠിച്ച കുഞ്ഞൊരു മുക്തകമാണ് രാവിപ്പോൾ ക്ഷണമിങ് ഒടുങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. ഇതിന്റെ പൊരുളെന്താണ്? ആദ്യ തൊട്ടേ ഇന്നോളം മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയ സമസ്യയാണ് നന്മ ചെയ്യുന്നവർക്ക് സംഭവിക്കുന്ന ദുരന്തം. ബൈബിള് ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്നുണ്ട്. പക്ഷേ വ്യക്തമായ ഒരു ഉത്തരം തരാതെ ബൈബിൾ ഒളിച്ചു കളിക്കുന്ന ഒരു വിഷയം കൂടിയാണ് സഹനം. നമ്മൾ ജോബിനെ കണ്ടുമുട്ടുന്നു. ജോബിനെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്, തിന്മയുടെ ശക്തി പോലും പറയുന്നത് ഭൂമിയിൽ ഇത്രയും മാത്രം നീതിമാനായ ഒരുവൻ ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് അവന്റെ 10 കൊല്ലപ്പെടുന്നു, കൃഷിയിടങ്ങൾ നശിച്ചു പോകുന്നു, ആട്ടിൻപറ്റങ്ങൾ മരിച്ചു പോയിരുന്നു. എല്ലാ ദൂതും പറയുവാൻ വേണ്ടി ഒരുവൻ വന്ന് അവശേഷിക്കുന്നു, എല്ലാം തകർന്നു പോയെന്ന് പറയാനായിട്ട്. ദൂത് പറയാൻ വേണ്ടി മാത്രം ഒരു അവശേഷിക്കുന്നു, തകർച്ചയുടെ ദൂതുമായിട്ട്. ജോബ് ആകാശത്തോട് മുട്ടി ചുരുട്ടി ചോദിക്കുന്നു, പറയുക, എന്തിനാണ് നീതിമാൻ സഹിക്കേണ്ടി വരുന്നത്? വൈ യോ ലോഡ്, വൈ യോ ലോഡ്. വളരെ അഗ്രസീവായിട്ടാണ് ഈ മനുഷ്യൻ മുഷ്ടി ചുരുട്ടി ചോദിക്കുക, വൈ യോ ലോഡ്. ദൈവം ജോബിന് ഉത്തരം കൊടുക്കുന്നതിന് പറയാം, കുറെ കുഞ്ഞു കുഞ്ഞു കുനിഷ്ടി ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. നിനക്കറിയാമോ കഴുകം പറക്കുന്ന വഴി? നിനക്കറിയാമോ കപ്പൽ പോണ വഴി? എങ്ങനെയാണ് കാട്ടാടുകൾ വെറ്റുവരുന്നത്? എങ്ങനെയാണ് മഞ്ഞ് പെയ്യുന്നത്? ജോബ് അത്ഭുതപ്പെടുകയാണ്. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ 3 പറയുന്ന ദൈവം. ജോബ് പറഞ്ഞു, ഇതല്ല ഞാൻ ചോദിച്ചത്, എന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ നീ ഒളിച്ചു കളിക്കുകയാണ്. ദൈവം ജോബിനോട് പറയുന്നു, നോക്കുക, ഈ കുഞ്ഞു ചോദ്യങ്ങൾക്ക് പോലും നിന്റെ കൈവശം ഉത്തരമില്ല. പിന്നെ നീ എന്തുകൊണ്ട് സഹനമെന്ന് പറയുന്ന സമസ്യയുടെ പൊരുൾ അന്വേഷിക്കുന്നു? എന്തിന് ഈ കുഞ്ഞു ചോദ്യങ്ങൾക്ക് പോലും നിന്റെ കൈവശം ഉത്തരമില്ല? പിന്നെ നീ എന്തിന് സഹനമെന്ന് പറയുന്ന സമസ്യയുടെ പൊരുൾ അന്വേഷിക്കുന്നു? ജോബിന് ഉത്തരം കിട്ടുന്നില്ല. പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ നീതിമാൻ ക്രൈസ്റ്റ്, നെഞ്ചിൽ കണ്ണിലോടുകൂടി കണ്ണിൽ കണ്ണീരോടുകൂടി അവൻ വിളിച്ചു ചോദിക്കുന്നു, ഏലോ ഏലോ ലാമ സബക്താനി, മൈ ലോർഡ് വൈ ഹാവ് യു ഫോർസേക്കൻ മീ, എന്തിനെന്നെ കൈവിട്ടു? ഒരു ഉത്തരവും ബൈബിൾ നൽകുന്നില്ല. പിതാവ് മൗനമാണ്. പിതാവിന്റെ ഈ മൗനത ചിന്തകന്മാർ വിശേഷിപ്പിക്കുന്നത് ദി അഗ്രസീവ് സൈലൻസ്, ക്രൂരമായ മൗനം. എന്തിനെന്നെ കൈവിട്ടു എന്ന് ചോദിച്ചിട്ട് മിണ്ടാതെ പോകുന്ന, മിണ്ടാതെ നിൽക്കുന്ന പിതാവ്. പക്ഷെ ഒന്നറിയുക, ഇവരൊക്കെ ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുന്നത് ഈ ഒരു വാക്കിലാണ്. ക്രിസ്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്, നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു, ഇൻടു ദൈ ഹാൻഡ്സ് ഐ കം ആൻഡ് മൈ സ്പിരിറ്റ് ഓ ലോർഡ്. നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ സഹനത്തിന്റെ പൊരുൾ എനിക്ക് അറിഞ്ഞുകൂടാ, ഈ ദുഃഖത്തിന്റെ പൊരുൾ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എല്ലാ ദുഃഖത്തിനും പൊരുളുള്ള, എല്ലാ സമസ്യകൾക്കും പൂരണമുള്ള, എല്ലാ വഴികളും എവിടേക്ക് പോകുന്നു അറിയുന്ന നിന്റെ മനസ്സിൽ ഇവയ്ക്ക് ഉത്തരമുണ്ട്. ആ മനസ്സിന് മുമ്പിൽ ഞാൻ അടിയറവ് പറയുകയാണ്, നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോളം സഹനത്തെക്കുറിച്ചുള്ള ഈ ചിന്തകൾ ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനു വേണ്ടി മനുഷ്യൻ സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതിന് ബൈബിള് വ്യക്തമായ ഒരു ഉത്തരം തരുന്നില്ല. പക്ഷെ ബൈബിൾ നമ്മളെ ഒത്തിരി അനുമാനങ്ങളുടെ ഭൂമിയിലേക്ക് നയിക്കുന്നുണ്ട്, വെളിപാടിന്റെ ഭൂമിയിലേക്ക് നയിക്കുന്നുണ്ട്. വ്യക്തമായ ഉത്തരങ്ങൾ തരുന്നില്ല എങ്കിൽ പോലും നമുക്കറിഞ്ഞുകൂടാ എന്താണ് നമ്മുടെ നന്മതിന്മയെന്ന്. നിനക്കറിയാം എന്താണ് എന്റെ നന്മതിന്മയെന്ന്. പക്ഷേ മധ്യഭാഗത്തായിട്ടൊരു വിഷമുണ്ട്, നന്മതിന്മയുടെ വിഷം. ഈ വിഷത്തിൽ നിന്ന് മാത്രം ഫലം ഭക്ഷിക്കാതിരിക്കുക, നന്മതിന്മകളിൽ ഈ വിഷത്തിൽ നിന്ന് മാത്രം ഫലം ഭക്ഷിക്കാതിരിക്കുക. ഈ നന്മതിന്മകളുടെ വിഷമെന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. ഭൂമിയിൽ ഒരു മനുഷ്യനും അവന്റെ നന്മയോ തിന്മയോ നിർണയിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടില്ല. കാരണം നന്മതിന്മകളെക്കുറിച്ചുള്ള നമ്മുടെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് സിംപ്ലി പ്രഷർ പ്രിൻസിപ്പിൾ മാത്രം അധിഷ്ഠിതമാണ്, സുഖതത്വങ്ങൾ മാത്രം അധിഷ്ഠിതമാണ്. സുഖം തരുന്നതാണ് നമുക്ക് നന്മ, പ്രിയം തരുന്നതാണ് നമുക്ക് നന്മ. പക്ഷെ ആത്യന്തികമായ ഒരു പോയിന്റിൽ, ഒരു ഇന്റഗ്രൽ വിഷനിൽ നിന്നുകൊണ്ട് എന്താണ് നന്മ എന്താണ് തിന്മയെന്ന് നിർണ്ണയിക്കാനായിട്ട് എനിക്കാവില്ല. തോട്ടത്തിലെ മുഴുവൻ വിഷയങ്ങളും നീ ഭക്ഷിച്ചുകൊള്ളുക, എല്ലാ കായികങ്ങളും നീ ഭക്ഷിച്ചുകൊള്ളുക, പക്ഷേ നന്മതിന്മകളുടെ വിഷത്തിൽ നിന്ന് നീ കായ് ഭക്ഷിച്ചുകൂടാ. യു കാൻ്റ് ഡിസൈഡ്. എന്ത് മാനദണ്ഡം വെച്ചുകൊണ്ടാണ് നീ നിന്റെ നന്മയും തിന്മയും നിർണ്ണയിക്കുക? അതിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് അവന് മാത്രമാണ്. അവന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ നന്മയതെന്ന് തിരിച്ചറിവുള്ളവന്, എന്റെ തിന്മയതെന്ന് തിരിച്ചറിവുള്ള നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എന്നിട്ടും ബൈബിളിലെ കുറച്ച് ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ, പിന്നെ നമ്മുടെ കുനിഷ്ഠ യുക്തിയിൽ തെളിയുന്ന ഒന്നോ രണ്ടോ ചിന്തകൾ കൂടി നമ്മളൊന്ന് പങ്കുവയ്ക്കുക. ദൈവം ഇതൊക്കെ പൊറുക്കുമെന്നുള്ള ധാരണയിൽ, ആദ്യമായിട്ട് ക്രിസ്തുവിന്റെ ഭാഷ്യത്തിൽ സഹനമെന്ന് പറയുന്നത് നന്മയിലേക്കുള്ള ഒരു ഇടദൂരമാണ്, നന്മയിലേക്കുള്ള ഒരു ഇടദൂരമാണ്. ക്രിസ്തു ഇങ്ങനെ പറയുന്നു, സഹിക്കുന്ന അമ്മയെ കാണുക, ഈറ്റുനോവ് അനുഭവിക്കുന്ന അമ്മയെ കാണുക. ഒരു സ്ത്രീക്ക് കടന്നു പോകേണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വേദന, എന്നാൽ ഒരു കുഞ്ഞിന്റെ വിലാപം കേൾക്കുമ്പോൾ, ഒരു കുഞ്ഞിന്റെ പാൽപുഞ്ചിര കാണുമ്പോൾ അമ്മ തന്റെ വേദന മറന്നുപോകുന്നു. അങ്ങനെ സഹനമെന്ന് പറയുന്നത് നന്മയിലേക്കുള്ള ഇടദൂരമായിട്ട് മാറുന്നു, അമ്മയുടെ ഈറ്റുനോവിൽ നിന്ന് അമ്മയുടെ സാഫല്യത്തിലേക്കുള്ള ഇടവഴിയായിട്ട് മാറുന്നു. മറ്റൊരു ഉപമ കൂടി അവൻ പറയുന്നുണ്ട്, നിലത്ത് വീഴപ്പെടുന്ന ഗോതമ്പ് മണി. ഈ ഗോതമ്പ് മണിക്ക് എല്ലാം നഷ്ടമാകുന്നു, എല്ലാം കൈമോശം വരുന്നു, എല്ലാം മണ്ണോട് അലിഞ്ഞു ചേരുന്നു. പിന്നീട് എപ്പോഴും ഈ തകർച്ചയുടെ ഭൂമിയിൽ ഒരു പുതുനാമ്പ് മുട്ടിമുളക്കുന്നു. പിന്നീട് ഒത്തിരി ദിനങ്ങൾക്ക് ശേഷം നൂറുമേനയുടെ കൊയ്ത്തുത്സവം. ഒരു ഒരു നിലത്ത് വീഴപ്പെട്ട ഗോതമ്പ് മണിയിൽ നിന്ന് നൂറുമേനയിലേക്കുള്ള ദൂരം. ഒന്നാമതായിട്ട് സഹനം നന്മയിലേക്കുള്ള ഇടദൂരമാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു മുളന്തണ്ടിൽ നിന്ന് സംഗീതത്തിലേക്കുള്ള ദൂരം ഏഴ് മുറിവുകളുടേതാണ്. ഒരു മുളന്തണ്ടിൽ നിന്ന് സംഗീതത്തിലേക്കുള്ള ദൂരം ഏഴ് മുറിവുകളുടേതാണ്. എവിടെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു മുളന്തണ്ട്, ഗായകന് അതിനകത്ത് വേദനാപൂർവം ഏഴ് സുഷിരങ്ങൾ കൊടുക്കുന്നു. പിന്നീട് ഈ മുളന്തണ്ട് മുരളിയായി രൂപാന്തരപ്പെടുന്നു, ഓടക്കുഴലായി രൂപാന്തരപ്പെടുന്നു. മനുഷ്യന്റെ സഹനങ്ങളൊക്കെ ഒരുപക്ഷെ സംഗീതത്തിലേക്കുള്ള ഇടവഴികളാവാം. മുത്തുണ്ടാകുന്ന എങ്ങനെയാണെന്ന് കുട്ടികൾക്കറിയാം. ചിപ്പിക്കുള്ളിലൊരു മണൽത്തരി പ്രവേശിക്കുന്നു. ഈ മണൽത്തരി ചിപ്പിക്ക് കൊടുക്കുന്ന ദുസ്സഹമായ വേദനയാണ്. ഷൂവിനുള്ളിൽ കല്ലുകയറുന്നവർക്കറിയാം അതിന്റെ വേദന. ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ മണൽത്തരി ഈ ചിപ്പിയെ നിരന്തരമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം ഈ മണൽത്തരിയുടെ മുകളിലായിട്ട് ഒരു ശ്രവൻ രൂപപ്പെടുന്നു. പിന്നെയും സംവത്സരങ്ങൾക്ക് ശേഷം ഈ മണൽത്തരി മുത്തായി രൂപാന്തരപ്പെടുന്നു.